2024 ജൂലൈ 15 തിങ്കളാഴ്ച. കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്നത് ആർച്ചാലക്ഷ്മി. 99 വെള്ളപ്പൊക്കത്തിന് ഇന്ന് 100 വയസ്സ്. നൂറ്റാണ്ടിന്റെ പ്രളയകാലം. എഴുതിയത് ഡോക്ടർ എം ജി ശശിഭൂഷൺ. 99 വെള്ളപ്പൊക്കം എന്ന് മലയാളികൾ പറയുന്ന മഹാപ്രളയത്തിന് ഇന്ന് 100 തികയുകയാണ്. 1924 ജൂലൈ 15 തുടങ്ങി 25 വരെ തോരാതെ പെയ്ത 10 ദിവസത്തെ പെരുമഴക്കാലം. ഭ്രാന്തു പിടിച്ചതുപോലെ മഴ പെയ്തുകൊണ്ടിരുന്നു. ന്യൂനമർദ്ദമെന്നോ മേഘവിസ്ഫോടനമെന്നോ കാരണം പറയാൻ കാലാവസ്ഥ പ്രവചനക്കാർ അന്നുണ്ടായിരുന്നില്ല. ഭരണകൂടത്തെ വിമർശിക്കുവാൻ അന്നൊരു പ്രതിപക്ഷമുണ്ടായിരുന്നില്ല. വയലുകളുടെ ദുരുപയോഗത്തെ വിമർശിക്കുന്ന പരിസ്ഥിതിവാദികളും ഉണ്ടായിരുന്നില്ല. ഈശ്വരകോപം, അതായിരുന്നു പലരുടെയും വിശ്വാസം. 3368 മില്ലിമീറ്റർ മഴയാണ് വെള്ളപ്പൊക്കം സൃഷ്ടിച്ചതെന്ന വിശദീകരണം ഔദ്യോഗിക പക്ഷത്ത് നിന്നുണ്ടായി. കൊല്ലം, കുട്ടനാട്, എറണാകുളം, പറവൂർ, മൂവാറ്റുപുഴ, ചെങ്ങന്നൂർ, തിരുവല്ല, ആലുവ, ഇടപ്പള്ളി, ചേന്ദമംഗലം, കൊടുങ്ങല്ലൂർ, ചാവക്കാട്, ഷൊർണൂർ, കുറ്റിപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു അതിരൂക്ഷമായ പ്രളയക്കെടുതികൾ. വാർത്ത അറിയാൻ തീരെ കുറച്ച് പത്രങ്ങൾ. മലവെള്ളപ്പാച്ചിലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉൾനാടുകളിലുള്ളവർക്ക് വഴികളുണ്ടായിരുന്നില്ല. മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുക്കിവിട്ട വെള്ളവും വടക്കൻ തിരുവിതാംകൂറിനെ വട്ടം ചുറ്റിച്ചു. പ്രളയജലത്തിൽ ഒഴുകിപ്പോകുന്ന ആളുകളെപ്പറ്റിയും മനുഷ്യജടങ്ങളെപ്പറ്റിയുമായിരുന്നു പത്രവാർത്തകളേറെയും. കൊടുതികളും കരുണയും. ഔദ്യോഗിക കണക്കനുസരിച്ച് 1000 പേർ അന്ന് മരണമടഞ്ഞു. ദുരിതബാധിതരെ പാർപ്പിക്കാൻ സ്കൂളുകൾ വിട്ടുകൊടുക്കാൻ സർക്കാർ ഉത്തരവിറക്കി. സർക്കാർ സ്ഥാപനങ്ങളും മൈതാനങ്ങളും ചന്തകളും നിർഭാഗ്യവാന്മാർക്ക് താൽക്കാലിക വാസസ്ഥലങ്ങളായി. തിരുവനന്തപുരത്തും മദ്രാസിലുമായി 2 ഫ്ലഡ് റിലീഫ് കമ്മിറ്റികൾ രൂപീകരിച്ചു. തിരുവിതാംകൂർ മഹാരാജാവ് തന്നെ 5000 രൂപ സംഭാവന നൽകി. 2450 രൂപ യോഗത്തിൽ സന്നിഹിതരായവരിൽ നിന്ന് പിരിച്ചെടുക്കാനും കഴിഞ്ഞു. മലബാറിലെ ജനങ്ങളുടെ പുനരധിവാസത്തിനായിരുന്നു മദ്രാസിൽ യോഗം ചേർന്ന റിലീഫ് കമ്മിറ്റിയുടെ ഊന്നൽ. സിലോൺ, കെനിയ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ ഇന്ത്യക്കാരിൽ നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പണം കിട്ടി. വെള്ളപ്പൊക്ക കെടുതിയെപ്പറ്റി യങ് ഇന്ത്യയിലും നവജീവനിലും ഗാന്ധിജി ലേഖനങ്ങൾ എഴുതി. 100,000 രൂപ പിരിച്ചെടുക്കാനും കോൺഗ്രസ് പ്രവർത്തകർ വഴി അത് വിതരണം ചെയ്യാനും ഗാന്ധിക്കും അനുയായികൾക്കും സാധിച്ചു. എറണാകുളത്തും ഷൊർണൂറിനും ഇടയ്ക്കുണ്ടായിരുന്ന തീവണ്ടി ഗതാഗതം നിലച്ചതിനെപ്പറ്റിയും റെയിൽ വഴിയുള്ള അഞ്ചൽ മുടങ്ങിയതിനെപ്പറ്റിയും വാർത്ത വന്നു. വടക്കോട്ട് സർക്കിട്ട് പോയിരുന്ന തിരുവിതാംകൂർ ദിവാൻ രാഘവയ്യ തൃശൂരിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും പത്രവാർത്തയുണ്ടായിരുന്നു. തീരത്തടിഞ്ഞ കാട്ടുമൃഗങ്ങൾ. വെള്ളപ്പൊക്ക കാലത്ത് റോഡുകളിലും പുരയിടങ്ങളിലും 2.5 കോൽ, അതായത് 450 സെന്റിമീറ്റർ വെള്ളം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കി. പുരയിടങ്ങളും പത്തായങ്ങളും വീട്ടുസാമാനങ്ങളും വൻവൃക്ഷങ്ങളും മാത്രമല്ല മൃഗങ്ങളും ആറ്റരുകിൽ വന്നടിയുന്നതിനു പറ്റിയും ലേഖകർ അറിയിച്ചിരുന്നു. ആടുമാടുകൾക്കു പുറമെ ആനകളുടെയും കടുവകളുടെയും ജടങ്ങൾ കായലോരത്ത് വന്നടിയുന്നതായി കുമരകത്തുനിന്നുള്ള ഒരു പത്രവാർത്ത. വേമ്പനാട്ടു കായലിന്റെ പല ഭാഗങ്ങളും തിരകളില്ലാത്ത സമുദ്രത്തെ ഓർമ്മിപ്പിച്ചു. വയലുകളും കായലുകളും ഒന്നിച്ചു കിടക്കുന്നത് അന്നത്തെ രക്ഷാപ്രവർത്തകർക്കും പ്രയാസങ്ങളുണ്ടാക്കി. മൂന്നാറിലായിരുന്നു വ്യാപക നഷ്ടങ്ങൾ. ശേഖരിച്ച തേയില കൊളുന്തുകൾ പെട്ടെന്ന് ഫാക്ടറിയിൽ എത്തിക്കാൻ അവിടെ പ്രവർത്തിച്ചിരുന്ന തേയില കമ്പനി ആരംഭിച്ച മൂന്നാർ റെയിൽവേ മലവെള്ളപ്പാച്ചിലിൽ പൂർണ്ണമായി തകർന്നുപോയി. വൈക്കം സത്യഗ്രഹികൾ വെള്ളപ്പൊക്കത്തെ ധീരമായി നേരിട്ടു. മുട്ടോളം വെള്ളം പൊങ്ങിയപ്പോഴും അത് ഒടുവിൽ നെഞ്ചോളം ഉയർന്നപ്പോഴും സത്യാഗ്രഹികൾ പിൻവാങ്ങിയില്ല. തോണി തുഴഞ്ഞ് അടുത്തെത്തി വിരട്ടാൻ ശ്രമിച്ച യഥാസ്ഥിതികരുടെ ഗുണ്ടകളെയും അവർ നേരിട്ടു. വെള്ളപ്പൊക്കം മൂലം വീടു നഷ്ടമായ പരിസരവാസികളെ പുനരധിവാസിപ്പിക്കുന്നതിനും സത്യാഗ്രഹികൾ സന്നദ്ധരായി. 99 കഥയായി വെള്ളപ്പൊക്കത്തിൽ. വെള്ളപ്പൊക്കത്തിൽ 22,000 വീടുകൾ തകർന്നെന്നും 30,000 ഏക്കർ കൃഷി നശിച്ചുവെന്നുമാണ് മലബാർ വാർത്തകൾ അറിയിച്ചത്. സമ്പന്നർക്ക് ദരിദ്രർക്കും ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്ന കഥന കഥകളും ആ പത്ര റിപ്പോർട്ടുകളിൽ കാണാം. വെള്ളപ്പൊക്ക കെടുതികളെ പറ്റിയുള്ള വാർത്തകൾ കെട്ടടങ്ങും മുൻപ് തിരുവിതാംകൂറിലെ മഹാരാജാവായ ശ്രീമൂലം തിരുനാൾ രാമവർമ്മ 1924 August 7 അന്തരിച്ചു. ടൈഫോയിഡ് ആയിരുന്നു മരണകാരണമെങ്കിലും രാജഭക്തന്മാർ ഒരു പ്രജാസ്നേഹിയുടെ പ്രായോപവേശമായി ആ മരണത്തെ വ്യാഖ്യാനിച്ചു. വീട് നഷ്ടപ്പെട്ട സാധുക്കൾക്ക് വില കൂടാതെയും മറ്റുള്ളവർക്ക് അസൽ വിലയ്ക്കും ഫോറസ്റ്റ് വകുപ്പിൽ നിന്ന് മര ഉരുപ്പടികൾ നൽകാൻ തുടർന്ന് ഭരണാധികാരിയായി വന്ന റീജന്റ് റാണി സേതുലക്ഷ്മിബായ് ഉത്തരവിട്ടു. അത്തവണത്തെ വിളവെടുപ്പ് നികുതിയിൽ നിന്ന് ഒഴിവാക്കാനും സർക്കാർ തയ്യാറായി. മലയാളത്തിലെ മികച്ച കഥകളിലൊന്നായ തകഴിയുടെ വെള്ളപ്പൊക്കത്തിന് പ്രേരണയായത് 1999 വെള്ളപ്പൊക്കമാണ്. സങ്കുചിതത്വത്തിന്റെയും സ്വാർത്ഥതയുടെയും തുരുത്തുകളിൽ നിന്ന് മലയാളിയെ മോചിപ്പിക്കുന്ന മാനവികതയുടെ ഉദയത്തിനും അനന്തരകാലം സാക്ഷിയായി.